ദൈവത്തിന് മഹത്വം. ഇന്ന് നവംബർ മാസം 9-ാം തീയതി ദൈവവചന ധ്യാനത്തിനായി യിരമ്യാ പ്രവചനം 51-ും 52-ും അധ്യായങ്ങൾ വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേലിൻ്റെ നേരെയും എൻ്റെ എതിരാളികളുടെ ഹൃദയത്തിൻ്റെ നേരെയും സംഹാരകൻ്റെ മനസ്സ് ഉണർത്തും. പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും, അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും. അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ നാലു പുറവും വളയും. വില്ലാളി വില്ലു കുലയ്ക്കാതിരിക്കട്ടെ, അവൻ കവചം ധരിച്ച് നിവർന്നു നിൽക്കാതിരിക്കട്ടെ. അതിലെ യൗവനക്കാരെ ആദരിക്കാതെ സർവ്വസൈന്യത്തെയും നിർമൂലമാക്കിക്കളവീൻ. അങ്ങനെ കൽദേയരുടെ ദേശത്ത് നിഹതന്മാരും അതിൻ്റെ വീഥികളിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവരും വീഴും. ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും ദേശങ്ങൾ ഇസ്രയേലിൻ്റെ പരിശുദ്ധനോടുള്ള അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല. ബാബേലിൻ്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്താൻ്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ അതിൻ്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാരകാലമല്ലോ. അതിൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവീൻ, അതിൻ്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവീൻ, പക്ഷേ അതിന് സൗഖ്യം വരും. ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തു എങ്കിലും സൗഖ്യം വന്നില്ല. അതിനെ ഉപേക്ഷിച്ചു കളവീൻ. നാം ഓരോരുത്തരും നമ്മുടെ സ്വദേശത്തേക്ക് പോക. അതിൻ്റെ ശിക്ഷാവിധി സ്വർഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു. യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. വരുവീൻ, നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക. അമ്പു മിനക്കുവീൻ, പരിച ധരിപ്പീൻ. യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവൻ്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തൻ്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ബാബേലിൻ്റെ മതിലുകൾക്ക് നേരെ കൊടിയുയർത്തുവീൻ, കാവൽ ഉറപ്പിപ്പീൻ, കാവൽക്കാരെ നിർത്തുവീൻ, പതിയിരുപ്പുകാരെ ഒരുക്കുവീൻ. യഹോവ ബാബേൽ നിവാസികളെക്കുറിച്ച് അരുളി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചുമിരിക്കുന്നു. വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി, വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളവാനുള്ള അവധി വന്നിരിക്കുന്നു. ഞാൻ നിശ്ചയമായിട്ട് വിട്ടിലുകളെ കൊണ്ടെന്ന പോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും. അവർ നിന്റെ നേരെ ആർപ്പിടും എന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ണാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ. അവയിൽ ശ്വാസവുമില്ല, അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ. സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിൻ്റെ ഓഹരിയായവൻ ഇവയെപ്പോലെയല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രയേൽ അവൻ്റെ അവകാശ ഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്തിരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിൽ ഇരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻകൂട്ടത്തെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവൻ്റെ ഏർക്കാളയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും. നിങ്ങൾ കാണെ ഞാൻ ബാബേലിനും സകല കൽദേയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നുരുട്ടി ദഹന പർവ്വതമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദേശത്ത് ഒരു കൊടിയുയർത്തുവീൻ, ജാതികളുടെ ഇടയിൽ കാഹളം ഊതുവീൻ, ജാതികളെ അതിൻ്റെ നേരെ സംസ്കരിപ്പീൻ. അറാറാത്ത്, മിന്നി, അസ്കേനാസ് എന്നീ രാജ്യങ്ങളെ അതിന് വിരോധമായി വിളിച്ചുകൂട്ടുവീൻ. അതിനെതിരെ ഒരു സേനാപതിയെ നിയമിപ്പീൻ. പരുപരുത്ത വിട്ടിലുകളെ പോലെ കുതിരകളെ പുറപ്പെടുമാറാക്കുവീൻ. മേധ്യരുടെ രാജാക്കന്മാരും ദേശാധിപതിമാരും സകല സ്ഥാനാപതിമാരും അവന്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട സകല ദേശക്കാരുമായ ജാതികളെ അതിനു വിരോധമായി സംസ്കരിപ്പീൻ. ബാബേൽ ദേശത്തെ നിവാസികളില്ലാതെ ശൂന്യമാക്കേണ്ടതിന് ബാബേലിനെ കുറിച്ചുള്ള യഹോവയുടെ നിരൂപണങ്ങൾ നിവൃത്തിയായി വരുന്നതുകൊണ്ട് ദേശം നടുങ്ങി സങ്കടപ്പെടുന്നു. ബാബേലിനെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിൽ ഇരിക്കുന്നു. അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അവർ സ്ത്രീകളെ പോലെ ആയിരിക്കുന്നു. അതിലെ വീടുകൾക്ക് തീവെച്ചു കളഞ്ഞു. അതിൻ്റെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു. പട്ടണം നാലു പുറവും പിടിപെട്ടുപോയി. കടവുകൾ ശത്രുവശമായി. കുളങ്ങൾ തീപിടിച്ച് ദഹിച്ചിരിക്കുന്നു. യോദ്ധാക്കൾ ഭയപരവശരായിരിക്കുന്നു എന്നിങ്ങനെ ബാബേൽ രാജാവിനോട് അറിയിക്കേണ്ടതിന് ഒട്ടാളൻ ഒട്ടാളനും ദൂതൻ ദൂതനുമെതിരെ ഓടുന്നു. ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേൽ പുത്രി മെതികാലത്തെ മെതിക്കളം പോലെയായിരിക്കുന്നു. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കൊയ്ത്തുകാലം വരും. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ എന്നെ തിന്നു മുടിച്ചു കളഞ്ഞു. അവൻ എന്നെ വെറും പാത്രമാക്കി. മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു. എന്റെ സ്വാദു ഭോജ്യങ്ങളെ കൊണ്ട് വയറു നിറച്ചു. എന്നെ തള്ളിക്കളഞ്ഞു. ഞാൻ സഹിച്ച സാഹസവും ദേഹപീഡയും ബാബേലിന്മേൽ വരട്ടെ എന്ന് സിയോൻ നിവാസിനി പറയും. എന്റെ രക്തം കൽദേ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് യെരുശലേം പറയും. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതിന്റെ കടൽ ഞാൻ ഉണക്കി അതിന്റെ ഉറവുകൾ വറ്റിച്ചു കളയും. ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂളകുത്തുന്നതിനും വിഷയവുമായിത്തീരും. അവർ ഒക്കെയും ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും. അവർ സിംഹികളുടെ കുട്ടികളെ പോലെ മുരളും. അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ച് ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളേണ്ടതിന് ഞാൻ അവർക്ക് ഒരു പാനീയമൊരുക്കി അവരെ ലഹരി പിടിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ കുഞ്ഞാടുകളെ പോലെയും മുട്ടാടുകളോടുകൂടി ആട്ടുകൊട്ടന്മാരെ പോലെയും കുലനിലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. ശേഷക്ക് പിടിക്കപ്പെട്ടു പോയതെങ്ങനെ, സർവഭൂമിയുടെയും പ്രശംസയായിരുന്നത് ശത്രുവശമായി പോയതെങ്ങനെ, ജാതികളുടെ ഇടയിൽ ബാബേൽ ഒരു സ്തംഭന വിഷയമായി തീർന്നതെങ്ങനെ. ബാബേലിന്മേൽ കടൽ കവിഞ്ഞു വന്നിരിക്കുന്നു. അതിൻ്റെ തിരകളുടെ പെരുപ്പം കൊണ്ട് അത് മൂടിയിരിക്കുന്നു. അതിൻ്റെ പട്ടണങ്ങൾ ശൂന്യവും വരണ്ട നിലവും മരുഭൂമിയും ആരും പാർക്കാത്തതും വഴി നടക്കാത്തതുമായ ദേശവും ആയി തീർന്നിരിക്കുന്നു. ഞാൻ ബാബേലിൽ ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവൻ്റെ വായിൽ നിന്ന് പുറത്തിറക്കും. ജാതികൾ ഇനി അവൻ്റെ അടുക്കൽ ഓടിച്ചെല്ലുകയില്ല. ബാബേലിൻ്റെ മതിൽ വീണുപോകും. എന്റെ ജനമേ, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവീൻ. യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവീൻ. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. നിങ്ങൾ ഭയപ്പെടുകയും അരുത്. അതുകൊണ്ട് ഞാൻ ബാബേലിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും. അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും. അതിലെ നിഹതന്മാരൊക്കെയും അതിൻ്റെ നടുവിൽ വീഴും. ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ബാബേലിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിക്കും. വടക്ക് നിന്ന് വിനാശകന്മാർ അതിലേക്ക് വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രയേൽ നിഹതന്മാരെ, ബാബേൽ വീഴേണ്ടതാകുന്നു. ബാബേലിനോടുകൂടെ സർവ്വദേശവും തന്നെ. വാളിനൊഴിഞ്ഞു പോയവരെ, നിൽക്കാതെ ചെല്ലുവീൻ. ദൂരത്ത് നിന്ന് യഹോവയെ ഓർപ്പീൻ. യെരുശലേം, നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ, ഞങ്ങൾ നിന്ന കേട്ട് ലജ്ജിച്ചിരിക്കുന്നു. അന്യന്മാർ യഹോവയുടെ ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കിയാൽ ലജ്ജ ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് ദേശത്തെല്ലാടവും നിഹതന്മാർ കിടന്ന് ഞരങ്ങും. ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ടയുയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേലിൽ നിന്ന് നിലവിളിയും കൽദേ ദേശത്ത് നിന്ന് മഹാനാശവും കേൾക്കുന്നു. യഹോവ ബാബേലിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മഹാഘോഷം ഇല്ലാതെയാക്കുന്നു. അവരുടെ തിരകൾ പെരുവെള്ളം പോലെ ഇരയ്ക്കുന്നു. അവരുടെ ആരവത്തിന്റെ മുഴക്കം കേൾക്കുന്നു. അതിന്റെ നേരെ, ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു. അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു. അവരുടെ വില്ലും എല്ലാം ഒടിഞ്ഞുപോയി. യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു. അവൻ പകരം ചെയ്യും. ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും. അവർ ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളും എന്ന സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിന്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞുപോകും. അതിന്റെ ഉയർന്ന വാതിലുകൾ തീപിടിച്ചു വെന്തുപോകും. അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥമായും ജാതികളുടെ പ്രയത്നം തീക്കിരയായി തീരുകയും അവർ ക്ഷീണിച്ചു പോകുകയും ചെയ്യും. യഹൂദ രാജാവായ സിദക്കിയാവിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ അവനോടുകൂടെ മഹസ്യാവിന്റെ മകനായ നേരിയാവിന്റെ മകനായ സെരയാവ് പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ ഇരമ്യാ പ്രവാചകൻ സെരയാവോട് കൽപ്പിച്ച വചനം, ബാബേലിന് വരുവാനിരിക്കുന്ന അനർത്ഥമൊക്കെയും ബാബേലിനെ കുറിച്ചും എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ ഇരമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി. ഇരമ്യാവ് സെരയാവോട് പറഞ്ഞത്, നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെയും നോക്കി വായിച്ചിട്ട് യഹോവേ, ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ചു കളയുമെന്ന് അതിനെക്കുറിച്ച് അരളി ചെയ്തുവല്ലോ എന്ന് പറയണം. പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിന് ഒരു കല്ല് കെട്ടി പ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും, ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല, അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം. ഇത്രത്തോളം ഇരമ്യാവിന്റെ വചനങ്ങൾ.
52-ാം അധ്യായം. സിദക്കിയാവ് വാണു തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് ഹമൂദൽ എന്നു പേർ. അവൾ ലിബ്നക്കാരനായ ഇരമ്യാവിൻ്റെ മകൾ ആയിരുന്നു. യഹോയാക്കീം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി യെരുശലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു. അവൻ ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. എന്നാൽ സിദക്കിയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചു. അവൻ്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബുക്കദ്നേസർ തൻ്റെ സർവ്വസൈന്യവുമായി യെരുശലേമിൻ്റെ നേരെ വന്ന് പാളയമിറങ്ങി അതിനെതിരെ ചുറ്റും കൊത്തളങ്ങൾ പണിതു. അങ്ങനെ സിദക്കിയ രാജാവിൻ്റെ 11-ാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. 4-ാം മാസം 9-ാം തീയതി ക്ഷാമം നഗരത്തിൽ കലശലായി ദേശത്തെ ജനത്തിന് ആഹാരമില്ലാതെ ഭവിച്ചു. അപ്പോൾ നഗരത്തിൻ്റെ മതിൽ ഒരിടം പൊളിച്ചു തുറന്നു. കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിൻ്റെ തോട്ടത്തിനരികെ 2 മതിലുകളുടെ മധ്യേയുള്ള പടിവാതുക്കൾ കൂടി നഗരം വിട്ടു പുറപ്പെട്ട് അരാബയിലേക്കുള്ള വഴിയായി ഓടിപ്പോയി. എന്നാൽ കൽദയരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ച് സിദക്കിയാവോടെത്തി. അവൻ്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിതറിപ്പോയി. അവർ രാജാവിനെ പിടിച്ചു ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ അവന് വിധി കൽപ്പിച്ചു. ബാബേൽ രാജാവ് സിദക്കിയാവിൻ്റെ പുത്രന്മാരെ അവൻ കാണുക കൊന്നു. യഹൂദ പ്രഭുക്കന്മാരെയൊക്കെയും അവൻ റിബ്ലയിൽ വെച്ച് കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സിദക്കിയാവിൻ്റെ കണ്ണു പൊട്ടിച്ചു. ബാബേൽ രാജാവ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുചെന്ന് ജീവപര്യന്തം കാരാഗ്രഹത്തിലാക്കി. 5-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബുക്കദ്നേസറിൻ്റെ 19-ാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നവനും അകമ്പടി നായകനുമായ നെബൂസർ അധാൻ യെരുശലേമിലേക്ക് വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ട് യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീ വെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരുശലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. ജനത്തിൽ എളിയവരായ ചിലരെയും നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും ബാബേൽ രാജാവിനെ ചെന്ന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസർ അധാൻ ബദ്ധരാക്കി കൊണ്ടുപോയി. എന്നാൽ അകമ്പടി നായകനായ നെബൂസർ അധാൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടയച്ചുപോയി. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദയർ ഉടച്ച് താമ്രമൊക്കെയും ബാബേലിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും കിണ്ണങ്ങളും തവികളും ശുശ്രൂഷയ്ക്കുള്ള സകല താമ്ര ഉപകരണങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി. പാനപാത്രങ്ങളും തീച്ചട്ടികളും കിണ്ണങ്ങളും കലങ്ങളും വിളക്ക് തണ്ടുകളും തവികളും കുടങ്ങളും പൊന്നുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും എല്ലാം അകമ്പടി നായകൻ കൊണ്ടുപോയി. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വകയ്ക്കുണ്ടാക്കിയ 2 സ്തംഭവും ഒരു കടലും പീഠങ്ങളുടെ കീഴെയുണ്ടായിരുന്ന 12 താമ്രക്കാളയും തന്നെ. ഈ സകല സാധനങ്ങളുടെയും താമ്രത്തിന് തൂക്കമില്ലായിരുന്നു. സ്തംഭങ്ങളോ ഓരോന്ന് 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും 4 വിരൽ കനവും ഉള്ളതായിരുന്നു. അത് പൊള്ളയുമായിരുന്നു. അതിന്മേൽ താമ്രം കൊണ്ട് ഒരു പോതികയുണ്ടായിരുന്നു. പോതികയുടെ ഉയരം 5 മുഴം. പോതികമേൽ ചുറ്റു വലപ്പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു. സകലവും താമ്രം കൊണ്ടായിരുന്നു. 2-ാമത്തെ സ്തംഭത്തിനും ഇതുപോലെ പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു. 4 പുറത്തും കൂടെ 96 മാതളപ്പഴവും ഉണ്ടായിരുന്നു. വലപ്പണിയിൽ ചുറ്റുമുള്ള മാതളപ്പഴം ആകെ 100 ആയിരുന്നു. അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരയാവെയും 2-ാം പുരോഹിതനായ സെഫന്യാവെയും 3 വാതിൽക്കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ വിചാരകനായ ഒരു ഷണനെയും നഗരത്തിൽ വെച്ച് കണ്ട 7 രാജപരിചാരകന്മാരെയും ദേശത്തിലെ ജനത്തെ പടക്ക് ശേഖരിക്കുന്ന സേനാപതിയുടെ രായസക്കാരനെയും നഗരത്തിൽ കണ്ട 60 നാട്ടുപുറക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. ഇവരെ അകമ്പടി നായകനായ നെബൂസർ അഥാൻ പിടിച്ച് റിബ്ലയിൽ ബാബിൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ബാബിൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. നെബുക്കദ്നേസർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനം 7 3023 യഹൂദന്മാർ. നെബുക്കദ്നേസറിന്റെ 18 അവൻ യെരുശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ 832 പേർ. നെബുക്കദ്നേസറിന്റെ 23 അകമ്പടി നായകനായ നെബൂസർ അഥാൻ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ യഹൂദന്മാർ 745 പേർ. ഇങ്ങനെ ആകെ 4600 പേരായിരുന്നു. യഹൂദ രാജാവായ യഹോയാക്കിന്റെ പ്രവാസത്തിന്റെ 37 12 25 ബാബൽ രാജാവായ അബീൽ മെരോദാക്ക് തന്റെ വാഴ്ചയുടെ 1 യഹൂദ രാജാവായ യഹോയാക്കിനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ച് അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യവും അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ അഹോവൃത്തിയോ ബാബൽ രാജാവ് അവന് അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുപോന്നു.
പുതിയ നിയമത്തിൽ നിന്നും എബ്രായർക്ക് എഴുതിയ ലേഖനം 6 വായിക്കുന്നു. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകെ അത്രേ അതിന്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാനിച്ചിച്ച് ഒരു ആണയാലും ഉറപ്പുകൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു.